الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على نبينا محمد وآله وصحبه أجمعين. بهما أن صحابة الباري توحيد أن الشيطة سمبرد تلك العصر الطبان أنه لا عرش بطريق غيان الله عبد ما يرد عليه ونرسل توحيد أن الجنة يجري ونشاصا أن أرخم بريار فهوند ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും അത് വളരെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനൊരു പോരായ്മയുണ്ട്. ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഏകദൈവ വിശ്വാസികളെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊരു വിശ്വാസത്തോടുകൂടി അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവർ ഈ നാട്ടിൽ എത്രയും ഉണ്ട്. അവർ ഏകദൈവ വിശ്വാസികളെന്ന് പറയാൻ മതപരമായ നിലയിൽ യാതൊരു ന്യായവും ഇല്ല. അതുകൊണ്ട് തൗഹീദ് എന്നതിന് ഏകദൈവ വിശ്വാസം എന്ന അർത്ഥം പറയൽ മാറ്റി ഏകദൈവ ആരാധന എന്ന് പറയേണ്ടതാകുന്നു. ഏകദൈവത്തെ ആരാധിക്കുക എന്നതാണ് തൗഹീദ്. എന്ത് നമ്മെ സൂക്ഷിക്കുകയും പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനായ സർവശക്തനായ മഹാകാരുണികനായ യജമാനെ മാത്രം ആരാധിക്കുക, വേറെ ആരെയും യാതൊരു കാരണവശാലും ആരാധിക്കാതിരിക്കുക. ഇതാണ് തൗഹീദ്. അപ്പോൾ എന്താണ് ആരാധന എന്നത് അറിയേണ്ടിയിരിക്കുന്നു. ആരാധന എന്ത് എന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വളരെ ലളിതമായ വളരെ വ്യക്തമായ ഒരു തത്വമുണ്ട്. പ്രവാചകൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്വന്തം പറയുന്നതല്ല, അള്ളാഹുവിൽ നിന്നുള്ള പഠിപ്പ് അനുസരിച്ച് പറയുന്നതാണെന്ന് തീർച്ചയാണ്. പരിശുദ്ധ ഖുർആൻ പ്രവാചകനെ അവതരിപ്പിച്ചു കൊടുത്ത് പഠിപ്പിച്ചത് അള്ളാഹു ആകുന്നു. ഖുർആന്റെ വിശദീകരണം പഠിപ്പിച്ചതും അള്ളാഹു തന്നെ. സുമ്മ ഇന്ന അലൈനാ ബയാനഹു എന്ന് സൂറത്തുൽ ഖിയാമത്തിൽ പറഞ്ഞിട്ടുള്ള ചെറിയ ആയത്തിന്റെ ആശയം അതാകുന്നു. ഖുർആന്റെ വിശദീകരണം നബിയെ പഠിപ്പിക്കേണ്ടത് ബാധ്യത നാം തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഖുർആനിൽ അന്നിന്നോളം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാന വിഷയം ആരാധന അള്ളാഹു എന്ന് മാത്രം, വേറെ ആർക്കും പാടില്ല എന്നതാകുന്നു. അപ്പോൾ ആരാധന എന്തെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കിട്ടിയാൽ അതിന്റെ അപ്പുറം വേറെ ഒന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്താണ് പറഞ്ഞത്? ഹുറല്ലിബാദ, പ്രാർത്ഥനയാണ് ആരാധന, പ്രാർത്ഥനയാണ് ആരാധന. പിന്നെയും പറഞ്ഞു മുസ്ലിബാദ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാകുന്നു എന്ന്. ശരി, എന്താണ് പ്രാർത്ഥന? അതിനെ സംബന്ധിച്ച് ചിന്താക്കുഴപ്പം ചില ആളുകൾ ഇളക്കിവിട്ടിട്ടുണ്ട്. അതിനാൽ അതല്പം വിശദീകരിക്കുന്നു. പ്രാർത്ഥന എന്ന് വെച്ചാലുണ്ട്, മനുഷ്യൻ അവന്റെ ആവശ്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അത് നേടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ്. അതുപോലെ തന്നെ അപകടങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അത് ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് മനുഷ്യന്റെ പ്രകൃതിയാണ്. എന്നാൽ അങ്ങനെ നോക്കുമ്പോൾ ആവശ്യങ്ങൾ മിക്കതും മനുഷ്യന്റെ സ്വന്തം പ്രയത്നം കൊണ്ടോ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടിയോ നേടാൻ കഴിയുന്നവയല്ല. അതുപോലെ തന്നെ അപകടങ്ങളും സ്വന്തം പരിശ്രമത്തിലോ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടിയോ തടുക്കാൻ കഴിയുന്നവയുമല്ല. അങ്ങനെ എമ്പാടും ആവശ്യങ്ങളുമുണ്ട്, അപകടങ്ങളുമുണ്ട്. ഉദാഹരണം, നമുക്ക് നാട്ടിലൊക്കെയും കിണറ്റിലും കുളത്തിലും എല്ലാം വെള്ളം വറ്റുകയും ദാഹവെള്ളം കിട്ടാൻ പ്രയാസമായി തീരുകയും ചെയ്താൽ പിന്നെ എന്താണ് പരിഹാരം? മഴ പെയ്യണമെന്നുള്ളതാണ്. വേറെ യാതൊരു മാർഗവുമില്ല. മഴ പെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും കഴിയുകയില്ല. നമുക്ക് അവിടെ കൈമലർത്തി അന്തം വെട്ടിയിരിക്കുകയല്ലാതെ മഴ പെയ്യിപ്പിക്കാൻ സാധ്യമല്ല. ഏതോ ചില പ്രദേശങ്ങളിൽ മഴ പെയ്യിപ്പിച്ചതായി കേട്ടിട്ടുണ്ട്, അതൊന്നും വിജയിച്ചിട്ടില്ല. വെറുതെ ഒരുപാട് അധ്വാനിക്കുകയും ഒരുപാട് പണം ചെലവഴിക്കുകയും ചെയ്തു എന്നല്ലാതെ യാതൊരു വിജയവും ഉണ്ടായിട്ടില്ല. അതാണ് അനുഭവം. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ തലത്തിലൂടെ ഈ കാർമേഘങ്ങൾ ഇങ്ങനെ നീങ്ങിപ്പോകുന്നു, കാറ്റ് ആ കാർമേഘങ്ങളെ തള്ളിക്കൊണ്ടുപോകുന്നു. നമ്മളുടെ ഈ മേൽഭാഗത്ത് ആ കാർമേഘങ്ങളെ തടഞ്ഞു കുറിച്ച് അതിനുള്ള വെള്ളം ഇവിടെ ഒഴുക്കുവാൻ നമ്മൾ പരിശ്രമിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒന്ന് മാർഗം, ഇവിടെ പ്രവാചകന്മാർ വന്നിട്ട് പറഞ്ഞു, ഈ ലോകത്തു നിന്ന് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു,
ഈ കാർമേഹങ്ങളുടെയും കാറ്റിന്റെയും ശ്രഷാവും യന്താവുമായ സർവശക്തനായ മഹാകാരുണികനായ യജമാനന്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. വേറെ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് മഹാകാരുണികനായ ഞങ്ങളുടെ യജമാനെ, ഞങ്ങളുടെ മഴയില്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു, ഞങ്ങളുടെ നടപടി ദോഷം കൊണ്ടും സ്വഭാവ ദോഷം കൊണ്ടും ആണ് ഞങ്ങൾക്ക് തൽക്കാലം മഴ കിട്ടാതെയുള്ള ഈ പരീക്ഷണം ഉണ്ടായതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നെ യജമാനെ, ഞങ്ങൾക്ക് മയറിച്ച് തന്നെ എന്തെങ്കിലും പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ യാതൊന്നും ചെയ്യാനില്ലെന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചു. ഇതാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മളുടെ സ്വന്തം പരിശ്രമം ശേഷം നേടാൻ കഴിയാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മളുടെ സ്വന്തം പരിശ്രമം കൊണ്ട് തടുക്കാൻ കഴിയാത്ത ആവശ്യങ്ങൾ അപകടങ്ങളെ സംബന്ധിച്ചും അതിന്റെ ഉടയവനോട് പ്രാർത്ഥിക്കുക, അപേക്ഷ പറയുക. ഇതാകുന്നു പ്രാർത്ഥന. എല്ലാ വിധത്തിലുള്ള അപേക്ഷകൾക്കും പ്രാർത്ഥന എന്ന് പറയുകയില്ല. നമുക്ക് നമ്മളുടെ രോഗിയെ ആശുപത്രിയിൽ കിടത്തി ചികിത്സിച്ചേണ്ടി വന്നാൽ അവിടെ ചെന്നിട്ട് ആശുപത്രിയിലെ അധികാരികളോട് ഞങ്ങളുടെ ഈ രോഗിയെ ഇവിടെ കിടത്തി ചികിത്സിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നെല്ലാവരും പറയും. അങ്ങനൊരു തെറ്റുമില്ല. പ്രാർത്ഥിക്കുന്നു എന്നാരും പറയലില്ലല്ലോ. അതുപോലെ നമ്മളുടെ ഒരു കുട്ടിയെ കോളേജിൽ ചേർത്ത് കിട്ടാം, അങ്ങനെ ആ കോളേജ് പ്രിൻസിപ്പാളോടും കമ്മിറ്റിക്കാരോടും ഞങ്ങളുടെ കുട്ടിയെ ഇവിടെ ചേർത്ത് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നില്ലല്ലോ. അപേക്ഷിക്കുന്നു എന്ന് അവിടെ പറയും. അപ്പോൾ അപേക്ഷ എന്ന് പറയുന്നതും പ്രാർത്ഥന എന്ന് പറയുന്നതും വ്യത്യാസമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി പോകുമെന്ന് മനസ്സിലാക്കാനുള്ളത്? പ്രാർത്ഥന. ഈ ഉദാഹരണങ്ങളിൽ എന്ന് വിഷയം മനസ്സിലാക്കുക. നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ കേന്ദ്രത്തിന് വിവരം കിട്ടണമല്ലോ. ആ വിവരം അവിടെ എത്താനുള്ള മാർഗം, അദൃശ്യമായ മാർഗം ആണ് ഇവിടെ ഉള്ളത്. അദൃശ്യവും ഭൗതികവുമായ മാർഗം ഇവിടെയില്ല. അതായത് കത്തയക്കുകയോ കമ്പിയടിക്കുകയോ ഫോൺ ചെയ്യുകയോ ടെലക്സ് അടിക്കുകയോ ഫാക്സ് അടിക്കുകയോ ഒന്നും ഇവിടെയില്ല. ഇതൊക്കെ ഭൗതിക മാർഗങ്ങളാകുന്നു. ഇതൊന്നും ഇല്ലാത്ത നിലയിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് മഴയറച്ചു തരണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നത് ഈ അപേക്ഷയുടെ മാർഗം അദൃശ്യമാണ്. അതുപോലെ ഇത് അംഗീകരിച്ചിട്ട് ഇങ്ങോട്ട് ഈ ആവശ്യം നിറവേറ്റി തരുന്ന മാർഗവും അദൃശ്യമാണ്. അപ്പോൾ അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, ഇതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന ആണ് ആരാധന. അപ്പോൾ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു തെങ്ങ് കാറ്റിന്റെ ശക്തിയാൽ വീട്ടിന്റെ നേരെ ചാഞ്ഞു വരുന്നു, അതെങ്ങാനും പറഞ്ഞു കൊണ്ട് വീഴുകയാണെങ്കിൽ വീട് തകരും, മഹാപകടം സംഭവിക്കും. ഈ ഒരു രംഗം വരുമ്പോൾ ഈ കാറ്റിന്റെ ശക്തി ലഘുവാക്കുകയും വേറെ വഴിക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. അത് എവിടെ സമർപ്പിക്കണം? ഇതിന്റെ ഒരേവരുടെ ഉണ്ടാകെ സമർപ്പിക്കാം. അതാണ് പ്രാർത്ഥന. സ്വാഭാവികമാണ് പ്രാർത്ഥന എന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു വികാരമാണ്. ആ സ്വാഭാവികമായ വികാരത്തെ നിങ്ങൾ ശരിക്ക് നിർത്തുക. സുപ്രസല്ലാഹിന്റെ പൂഹസ്വാസാനീഹ, മനുഷ്യനെ ഏതൊരു പ്രകൃതിയിൽ നമ്മൾ അനുശേഷിച്ചിരിക്കുന്നുവോ ആ പ്രകൃതിയെ നിങ്ങൾ അനുകൂലപ്പെടുത്തരുത്, അത് നിങ്ങൾ അതിനെ ഘോഷിപ്പിക്കുക, അതിനെ നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തുക എന്ന് ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളതിന്റെ പ്രസക്തി ഇവരെ നല്ലവണ്ണം മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രാർത്ഥന ഇതാണ് ആരാധന. എന്നാൽ യഥാർത്ഥത്തിൽ കാര്യം പറയുന്നു, മനുഷ്യൻ ജന്മനാ പ്രാർത്ഥിക്കുന്നവനാണ്. എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വന്തം നിലയ്ക്ക് നിറവേറ്റാൻ കഴിയാത്ത ആവശ്യങ്ങൾ നേരിടുമ്പോൾ അവിടെ നിരാശപ്പെടാതെ അപേക്ഷ സമർപ്പിക്കുന്ന സ്വഭാവം മനുഷ്യ പ്രകൃതിയുടെ സ്വഭാവമാകുന്നു. അങ്ങനെ എല്ലായ്പ്പോഴും മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാത്തൊരവസരം മനുഷ്യർക്ക് ഉണ്ടാകില്ലെന്ന് തോന്നിപ്പോവുകയാണ്. എന്നാൽ സത്യവിശ്വാസികളായിട്ടുള്ളവർ ന്യായമായതിനെയും പ്രാർത്ഥിക്കുന്നു, അത് തരപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസികളല്ലാത്തവർ വേറെ കിഴക്ക മാർഗത്തിലും പ്രാർത്ഥിക്കുന്നു. നാം യാത്ര ചെയ്യുമ്പോൾ കാൽനടയായിട്ടോ വാഹനങ്ങളിലോ സഞ്ചരിക്കുമ്പോൾ ഇടത്തും വലത്തും ധാരാളം പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ കാണാം. പള്ളികൾ, അമ്പലങ്ങൾ, ചർച്ചുകൾ, മക്കാൾ ജാനങ്ങൾ, നേർച്ചപ്പെട്ടികൾ, ഇതെല്ലാം പ്രാർത്ഥനാ കേന്ദ്രങ്ങളാകുന്നു. ഈ നേർച്ചപ്പെട്ടിയിൽ പണം മുടി നേർച്ചപ്പണം മുടങ്ങുന്നത് അതൊരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ഈ വാഹനം ഒരപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമാറാകട്ടെ എന്നാണ് അവിടെ പ്രാർത്ഥന. അല്ല, കരിഞ്ഞ സാമാനങ്ങൾ കൊണ്ടുപോകുന്ന ലോറിയോ കാറോ ആണെങ്കിൽ വളരെ തീവ്രമായ ശക്തമായ പ്രാർത്ഥനയായിരിക്കും. ഈ വാഹനം ഉദ്ദേശിച്ച സ്ഥലത്ത് യാതൊരു തട്ടും മുട്ടും കൂടാതെ എത്തുകയും ഈ സാധനങ്ങളൊക്കെ നല്ല നിലയ്ക്ക് വിറ്റിട്ട് നല്ല ലാഭം ലഭിക്കുമാറാവുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് നിയർത്തപ്പെട്ട് ഒരു പണം കൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യരൊക്കെയും പ്രാർത്ഥിക്കുന്നു എന്നാണ് അനുഭവം. ദൈവവിശ്വാസികളല്ലാത്തവര് പ്രാർത്ഥിക്കുന്നതല്ലേ ഏറ്റവും വലിയ അത്ഭുതം? അതുകൊണ്ട് ഇൻഖിലാഫ് ഇസ്ലാമാബാദ് ഉത്ഭവം ജയിക്കട്ടെ, അതൊരു പ്രാർത്ഥനയാണ്. വിഭവം ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും, ജയിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരോടോ പ്രാർത്ഥിക്കുന്നു ജയിക്കട്ടെ ജയിപ്പിക്കട്ടെ എന്നുള്ളത്. ദൈവവിശ്വാസം ഇല്ലാത്ത കത്ത് എന്നതുപോലെ ലക്ഷ്യമില്ലാത്ത പ്രാർത്ഥന. ഈ ചിന്താഗതിക്കാർ ദൈവനിഷേധികളായ ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി, ഭരണം നടത്താനുള്ള അവകാശം ലഭിച്ചു, അങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ പയനാളിനും പുന്നപ്പയനും അവരുടെ കൂട്ടുകാരും നേതാക്കന്മാരും അപകടപ്പെട്ട ആ ശവകുടീരങ്ങളിൽ ചെന്നിട്ട് മാല അർപ്പിക്കുകയും കുറേ നേരം മൗനമായി തലകുടിച്ച് ഉൾക്കുകയും ചെയ്തതായി കേട്ടു. ആ ദുഃഖത്തിലെ പ്രാർത്ഥന അവരുടെ മനസ്സിലും ലക്ഷ്യമില്ലാത്ത പ്രാർത്ഥന എന്താണ്? ഞങ്ങളുടെ അധ്വാനഫലമായി ഞങ്ങൾക്ക് അസംബ്ലിയിൽ ഭൂരിപക്ഷം കിട്ടി, ഭരണം ഏറ്റെടുക്കാനിതാ ഞങ്ങൾ പോവുകയാണ്. പക്ഷേ ഈ അഞ്ചുകൊല്ലക്കാലം ഭംഗിയായി ഭരണം നടത്തി ജനഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? അതിനെപ്പറ്റി ഒരു ബേജാറ്. ഒരു പക്ഷെ വല്ല പാടുമാറ്റം സംഭവിക്കാമല്ലോ തന്നു. എന്നാൽ അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ ഭരണം നടത്തി ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്നത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഈ മൗനം ഈ നീതി നിലകൊള്ളുന്നത്, ഈ മാല അർപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അനുഭവം. എന്നാൽ നേരായ വഴിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുറവാണ്. ആര്? ആ അർഹനായിട്ടുള്ളത്, ഈ കാര്യങ്ങൾ നടത്തുവാൻ കഴിയുന്നവൻ, എല്ലാത്തിന്റെയും ഉടമസ്ഥാരൻ, സർവശക്തനായിട്ടുള്ളവൻ, സർവ മഹാകാരുണികനായിട്ടുള്ളവൻ ആരാണ്? അവിടെയാണ് അർഹത, വേറെ എവിടെയും അർഹതയില്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വചനത്തിന്റെ ആശ്രമത്തിലാണ് അല്ലെങ്കിൽ അതോടുകൂടി അബ്ദുഹോല പ്രാർത്ഥനയാകുന്നു ആരാധന എന്ന ആ വിശദീകരണവും നല്ല വണ്ണം മനസ്സിലാക്കുക. അപ്പോൾ മനുഷ്യരെല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിശ്വില്ല അള്ളാഹുവിന്റെ പേരിൽ ഞാൻ പുറത്തിറങ്ങുന്നു എന്നാണ് ഒരു മൂന്നനായ മനുഷ്യൻ പറയുന്നത്, വിശ്വാസിയായിട്ടുള്ളവൻ. അതിന് പ്രാർത്ഥനയുണ്ട്. അതാണ് ഞാൻ എനിക്ക് പല കാര്യങ്ങളും നേടേണ്ടതുണ്ട്, അതിനുവേണ്ടി ഞാനിതാ പുറപ്പെടുന്നു. പക്ഷേ ഇതൊക്കെ നിർവഹിക്കാൻ എനിക്ക് കഴിവുണ്ടോ? അത് എനിക്ക് കഴിയുമാറാകണി, എന്നെ അനുഗ്രഹിക്കണേ യുദ്ധമായ എന്നുള്ള പ്രാർത്ഥനയിലാണ് ആ നടക്കം. അതുപോലെ എല്ലാ സമയത്തും വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് കയറാൻ. എന്താ അതിനൊന്ന് പ്രാർത്ഥന, ഈ വാഹനം സുഖമായി യാതൊരു അപകടം കൂടാതെ വേറെ ആർക്കും അപകടം വരുത്തി വെക്കാതെ ശരിയായ രീതിയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ള പ്രാർത്ഥന അതിൽ ഉൾക്കൊള്ളുന്നു. ഇങ്ങനെ ഓർക്കുകയാണ് എല്ലാ സമയത്തും പ്രാർത്ഥനയും ചെയ്യും. ഈ പ്രാർത്ഥന അതാണ് ആരാധന. അത് അള്ളാഹുവിന് മാത്രമായി കർമ്മിതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശ്രമം. എന്നാൽ മനുഷ്യർ തമേ സ്വന്തങ്ങളിലേക്കും പ്രാർത്ഥന അർപ്പിക്കുന്നു. അത് ഇതൊന്നല്ലാത്ത ബാക്കിയുള്ളതൊക്കെ പേരുകളാണെന്ന് മാത്രമല്ല മഹാപാപവുമാണ്. സർവശക്തനായ യജമാനൻ അവനോട് മാത്രം പ്രാർത്ഥിക്കണം, വേറെ ആരോടും പ്രാർത്ഥിക്കരുതെന്ന് വളരെ ശക്തിയായി കൽപ്പിച്ചിരിക്കുകയാണ്. വേറെ വല്ലവരോടും പ്രാർത്ഥിച്ചാൽ അതിനുള്ള കുറ്റം എന്താണ്? യജമാനന്റെ കൽപ്പനയ്ക്ക് എതിരി ചെയ്തു എന്നുള്ളതാണ് വലിയ കുറ്റം. പിന്നെ അത് ദുഷ്ഫലമാണെന്ന് പറയുന്നു, അത് വേറെ വിഷയം. പിന്നെയും പറഞ്ഞു അദ്ദേഹം പ്രാർത്ഥന ആരാധനയുടെ മധ്യയാകുന്നു എന്ന് വെച്ചാൽ ഏതൊരു ആരാധനാ കർമ്മമാകട്ടെ, വാക്കാകട്ടെ, വിചാരമാകട്ടെ, ഞാൻ ഈ മൂന്ന് വിഷയത്തിലും ആരാധനയുണ്ട്. കേവലം മാനസികമായ ആരാധനയുണ്ട്, വാക്കുമൂലമുള്ള ആരാധനയുണ്ട്, പ്രവൃത്തി മൂലം ആരാധനയുണ്ട്. ഇതിൽ തന്നെ ഓരോന്നിനും ഇതുണ്ടല്ലോ, അതായത് ചെയ്യലുണ്ട്, വിമർശിക്കലുണ്ട്. പുണ്യകർമ്മങ്ങൾ ചെയ്യൽ ആരാധന, ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കൽ ആരാധന, അതോ പ്രതികാരം ഉപേക്ഷിക്കൽ അത് ആരാധനയാണ്. ഇങ്ങനെ അതിൽ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റിയുള്ള ഭയം ഉണ്ടാകുക, ആ അടിസ്ഥാനത്തിന് വ്യതികാരം ഉപേക്ഷിച്ചാൽ ആ ഉപേക്ഷിക്കൽ ആരാധനയാകുന്നു. അദ്ദേഹം മുസ്ലിം ബാധ പ്രാർത്ഥന ആരാധനയുടെ മധ്യയാകുന്നു. ആ ആരാധന ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള സർവ്വ വിഷയങ്ങളും ആരാധന ആരാധനയാണ്. പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള സർവ്വ വിഷയങ്ങളും ആരാധനയാണ്. അപ്പോൾ മദ്യപാനം ഉപേക്ഷിക്കൽ അത് അള്ളാഹു നിരോധിച്ച ഒരു കാര്യമാണ്, അള്ളാഹുവിന്റെ കോപത്തിന്റെ ശിക്ഷയ്ക്കും കാരണമാണ് എന്നുള്ളത് നിമിത്തം മദ്യപാനം ഉപേക്ഷിച്ചാൽ ആ ഉപേക്ഷിക്കൽ ആരാധനയാകുന്നു. പ്രാർത്ഥന അത് ഉൾക്കൊള്ളുന്നു എന്നതാണ് കാരണം. പ്രാർത്ഥന ഉൾക്കൊള്ളാത്ത വിധത്തിലുള്ള എത്ര മഹത്തായി കാണപ്പെടുന്ന പുണ്യകർമ്മവും ആരാധനയല്ല കേട്ടോ. അഞ്ചൊക്കെ നമസ്കാരം പള്ളിയിൽ പോയി ചെയ്യൽ, ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്യൽ ഏറ്റവും മഹത്തായ ആരാധനയാണല്ലോ. എന്നാൽ അത് ഈ പ്രാർത്ഥനയോടുകൂടിയാവണം. പള്ളിയിൽ നിന്ന് പങ്കു കേട്ടാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്നെ വിളിച്ചിരിക്കുന്നല്ലോ, എനിക്ക് അവിടെ പോകണം, അതിൽ പങ്കെടുക്കണം, അത് അള്ളാഹുവിന്റെ പൊരുത്തവും പരലോകം മോക്ഷവും ലഭിക്കുന്നതിന് കാരണമാകുന്നു, അത് എനിക്ക് ദൈവകർമാരാകട്ടെ എന്നുള്ള ആശയിലേക്ക് ആശയോടുകൂടിയാണല്ലോ പോകുന്നത്. ആ ആശ പ്രാർത്ഥന ഇനി അമ്പലത്തിൽക്കോ ജാറുകളിലേക്കോ കേട്ടോ അപ്പവാനും പങ്കേർക്കാം. അപ്പവാനും എന്താണത്? രോഗത്തിനനുസരിച്ച് ഏത് അവയവത്തിനാണോ രോഗം ബാധിച്ചത് ആ അവയവത്തിന്റെ രൂപത്തിൽ അപ്പം ഉണ്ടാക്കിയിട്ട് അവിടെ പിന്നെ നിവേദ്യം കൊടുക്കുക, അതാണ് അപ്പവാനും. എന്നാൽ അതിനൊരു പ്രാർത്ഥന കേട്ടോ, കൈക്ക് രോഗമുണ്ടായി ആ കൈയുടെ രോഗം മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണല്ലോ ആ കൈയുടെ രൂപത്തിൽ അപ്പം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു. പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ ആരാധനയുടെ മധ്യയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് അവിടെ വന്നു. ഇതുപോലെ ചില ഉദാഹരണങ്ങൾ പറയുവാനുണ്ട്. ഞാൻ പറയാം, എന്റെ നാട്ടിൽ വെള്ളങ്ങോട്ട് കുട്ടികൾക്ക് ആശ്രമയുണ്ടായാൽ താമരമിക്കട്ട ഭരീത ഇനിയാക്ക് മുടി വേർച്ചയാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആറ് മാസക്കാലം ഒരു കൊല്ലം മുടി വരിക്കാതെ വെക്കാതെ നിർത്തിയിട്ട് ആ അവധി എത്തുമ്പോൾ മുടി വളയിക്കുക എന്നിട്ട് അതോടുകൂടി വേറെ ചില ആചാരങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ അപ്പൊ അത്രയും കാലം ഈ മുടി നിർത്തുന്നതിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ബഹുമാനപ്പെട്ട ഭരീത ഇനിയ തങ്ങളോറുകളെ നിങ്ങളുടെ കുട്ടിയുടെ ആ സംബന്ധം കഷ്ടപ്പെടുന്നു, അത് മാറ്റി മാറിക്കിട്ടണം, അത് മാറ്റിത്തരണം എന്നുള്ള പ്രാർത്ഥന അതിന്റെ ഉള്ളിൽ വരുന്നു. അതൊരു വക. പിന്നെ മുസ്ലിങ്ങൾക്ക് ധാരാളം പരിചയമുണ്ടാകുമല്ലോ ഹജ്ജ് ചെയ്യുന്നവർക്കെല്ലാം. ഹജ്ജിന്റെ കർമ്മം തുടങ്ങിയാൽ പിന്നെ അത് പൂർത്തിയാകുന്നത് വരെ ഏതാനും ദിവസങ്ങളുണ്ടാവും. അത്രയും ദിവസം മുടി ഒഴിക്കാനോ വെക്കാനോ പാടില്ല എന്നാണ് നിയമം. അത്രയും ദിവസം മുടി നിർത്തുന്നതിൽ പ്രാർത്ഥനയുണ്ട്. ആരോട്? സർവശക്തനായ അള്ളാഹുവിനോട്. ഹജ്ജ് പിന്നെ നമ്മൾ സാധാരണ നമ്മൾ സ്നേഹിതന്മാര് സൗകര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സൗന്ദര്യത്തിന് വേണ്ടി മുടിനിർത്തലുണ്ടല്ലോ, അങ്ങനെ ഉള്ളതാണ് മൂന്ന് വിധത്തിലുള്ള മുടിനിർത്തൽ നിങ്ങൾ കണ്ടല്ലോ. ആദ്യം വരീതൈലിയാക്കി മേശയാക്കി മേശിന്റെ മുടിയിൽ വരീതൈലിയായതോടുള്ള പ്രാർത്ഥന വരുന്നത് കൊണ്ട് അത് ബഹുദൈവാരാധനയുടെ ഇടയിൽപ്പെട്ടതാകുന്നു. ഹജ്ജിൽ പ്രവേശിച്ചിട്ട് മുടിനിർത്തുന്നതിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന വരുന്നത് കൊണ്ട് അത് അള്ളാഹുവിന്റെ ആരാധനയാകുന്നു. പിന്നെ സാധാരണ ഗതിയിൽ നമ്മളെ ആളുകൾ മുടി നിർത്തുമ്പോഴോ അത് നിരോധമില്ല, അത് ഹലാലായ കാര്യം. അവിടെ മേൽ പറഞ്ഞ രണ്ടും തെറ്റിലുള്ള പ്രാർത്ഥനകളും ഉണ്ടല്ലോ. അങ്ങനെ മനുഷ്യർക്കുകൊണ്ടാണ് ഇതെല്ലാം വേർതിരിയുന്നത്. ഇനിയും നിങ്ങൾ കേട്ടോളി, ആഹിനെയും കോഴിയെയും ഒക്കെ മുടിയൊക്കെ അർക്കലുണ്ടല്ലോ. ഈ അർക്കൽ മൂന്നുവിധം. ഒന്ന്, അള്ളാഹുവിന്റെ പുരുഷത്തിന് വേണ്ടി ഹജ്ജിൽ ഒരു അറിവ് നടത്തേണ്ടതുണ്ടല്ലോ. അത് അതുപോലെ തന്നെ ഉൽഹയ്യത്തിന്റെ അറിവുണ്ടല്ലോ, വലിയ പെരുന്നാളിന്റെ അന്ന് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ആ അറിവ്, അത് ഒരു അത് രണ്ടിലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന വരുമ്പോൾ അതുകൊണ്ട് ആ അറിവ് അള്ളാഹുവിന്റെ ഇബാദത്താകുന്നു. അതിന്റെ ഉള്ളിൽ ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് കൊണ്ടാണത്. പിന്നെ വേർക്കാരും മജ്ലിസുകളും മുഹിദ്ദീഷും പിന്നെ ഈ ആരാണ് അപ്പോഴും വേർക്കാർക്കുന്ന തങ്ങൾ ആരാണ് അവിടുത്തെ ആ തങ്ങൾ അവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ അറിവ് നടത്തിയാൽ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന വരുന്നു. അതിന് അത് ബഹുദൈവാരാധനയിൽ ശുചിപ്പെട്ടേക്കുമാണ്. പിന്നെ നമുക്ക് തിന്നാൻ വേണ്ടിയോ മുരുകാരെ ശേഷിക്കാൻ വേണ്ടിയോ ആശയവും കോഴിയും ആർക്കുന്നു. അങ്ങനെ പറഞ്ഞ രണ്ടിലും ഇതിനുള്ള പ്രാർത്ഥനയും വരുന്നില്ല. അതിനാൽ അത് ഹലാലായ ഒരു അളവാകുന്നു. ഇത് മൂന്നും ഇങ്ങനെ വേർതിരിഞ്ഞത് അതിൽ ഇന്ന് ഉള്ളിലേക്ക് മോശിച്ചാൽ, ഉള്ളിലേക്ക് മോശിച്ചാൽ ഒരിടത്ത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ ശൈതന്യം കാണാം. അതുകൊണ്ട് അത് അള്ളാഹുവിന്റെ ഭാഗത്ത്. ഒരിടത്ത് അള്ളാഹു അല്ലാത്തവരോട് വേർച്ചക്കാരോടുള്ള പ്രാർത്ഥനയുടെ ശൈതന്യം കാണാം. അത് അവർക്ക് ഇബാദത്ത്. വേറെ ഒന്നിൽ രണ്ടുമില്ല. അതുകൊണ്ട് ഹലാലായ ആറ് ഇങ്ങനെ വിഷയങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുക സഹോദരന്മാരെ. ഇങ്ങനെ അദ്ദേഹം ഈ രണ്ട് ചെറിയ ഹദീസുകളൊക്കെ ഈ വിഷയം എല്ലാം ഉണ്ടും ഗ്രഹിക്കാവുന്നത് വളരെ ലളിതമാണ്, വളരെ എളുപ്പമാണ്, അത് ആചരിക്കുന്നത് വളരെ സൗകര്യമാണ്. ഇതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ആരാധനയ്ക്ക് അവകാശിയായിട്ടുള്ളവൻ, വേറെ അറിവില്ല എന്ന് പറയുന്ന ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വാക്യത്തിന്റെ ആശയം അതാണ് സൗകര്യം. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദ് അനുഷ്ഠിക്കാൻ വളരെ എളുപ്പമാണ്, ഒരു പ്രയാസവുമില്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് ചിന്താഗതി നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഞാൻ അപ്പുറത്തേക്കൊന്നും ഞാൻ നോക്കുന്നില്ല. ഒരു കൂട്ടർ പറയുന്നത് സൃഷ്ടാവായ സർവശക്തനായ മഹാകാരുണികനായ യജമാനൻ ഒരിക്കൻ മാത്രമാകുന്നു, വേറാറുമില്ല, ഒറ്റർത്തനയുണ്ട്. ഈ ലോകം സൂക്ഷിച്ചതും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ആ അവൻ ഒരിക്കൻ മാത്രമാകുന്നു. ഇതാണ് വിശ്വാസം. ഈ വിശ്വാസമായാൽ തൗഹീദായ എന്നാണ് വാദം. ഇതാണ് ആദ്യം കൊണ്ട് ഞാൻ പറഞ്ഞത്. തൗഹീദ് എന്നതിന് ഏകദൈവ വിശ്വാസം എന്ന അർത്ഥം പറഞ്ഞാൽ പറ്റൂല, ഏകദൈവ ആരാധന എന്ന അർത്ഥം പറയണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ പുണ്യാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവര് അതിനെപ്പറ്റി പറയുന്നത് ഞങ്ങൾ മുഹമ്മദീ ശേഖനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു എങ്കിലും മുഹമ്മദീ ശേഖ് അല്ല കാര്യം നടക്കുന്നത്, മുഹമ്മദീ ശേഖന് യാതൊരു കഴിവും ഇല്ല, സർവ കഴിവും അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് ശോഭനോട് പറയുന്നുണ്ടെങ്കിലും അത് കേട്ടിട്ട് വേണ്ടത് ചെയ്യുന്നവർക്ക് അള്ളാഹു തന്നെയാണ് എന്ന് പറയുന്നു. അപ്പൊ അവരുടെ വച്ചാൽ എന്താണ് തൗഹീദ്? സൃഷ്ടാവ് ഒറ്റൻ സർവശക്തനും മഹാകാരുണികനും ദൈവം മാത്രം എന്ന വിശ്വാസമാണ് അവരുടെ തൗഹീദ്. ആ തൗഹീദ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ തൗഹീദല്ല. മക്കാബി ശിൽഫികളൊക്കെയും അങ്ങനെ വിശ്വസിക്കുന്നവരായിരുന്നു. നമ്മളുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് അവർ ശരിക്ക് തുറന്നു പറഞ്ഞിരുന്നു. റബ്ബ് സമാവാസ്യമുള്ളവയും ഏഴ് ആകാശങ്ങളുടെയും മഹത്തായ സിംഹാസനത്തിന്റെയും റബ്ബ് ഉടയവൻ കൈകാര്യക്കാരൻ ആരാകുന്നു എന്ന് അവരോട് ചോദിക്കുക. അബൂബഹന്തുകളായ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ മുസ്ലിംസുകളോട് ചോദിക്കുക. അവരൊക്കെ പറയുന്നത് അള്ളാഹു ആണ്. അത് പറഞ്ഞതുകൊണ്ട് അവരോട് ദോഷിക്കുന്നതായോ തൗഹീദിന്റെ അതിലേറായോ ഈ വിശ്വാസം കൊണ്ട് ആയിട്ടില്ല. അപ്പോൾ അത് സത്യമുണ്ട്. ഇസ്ലാമുമായിട്ട് അടുക്കാത്ത ഒരു ചിന്താഗതിയാണ് അത്. അപ്പൊ അത് പറ്റില്ല. പിന്നെ വേറെ എപ്പോഴും ഒരു പുതിയത്, വളരെ പുതിയത്. ആ പുതിയ വിശദീകരണം കൊണ്ടുവന്നവർ പറയുന്നത് ഇസ്ലാമിനെ ശരിക്ക് അറിഞ്ഞവരവരാണെന്നാണ്, ഇസ്ലാമിനെ ശരിക്ക് പ്രയോഗത്തിൽ വരുത്തിയവരും അവരാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനത്തെ ഒരു പുതിയതാണ്. എന്താണ് ആരാധന മാത്രം ശരിക്ക് പറഞ്ഞാൽ പാടില്ല, അതൊരു അംശം മാത്രമാകുന്നു. അനുസരണം അനുവത്തം ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം, വേറെ ആർക്കും അതിനൊന്നും അനുവദിക്കാൻ പാടില്ല. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അവർ പറയുന്നത്. അനുസരണം, അടിമത്തം, ആരാധന, ഈ മൂന്ന് കാര്യങ്ങൾ. ഇത് മൂന്നും അള്ളാഹുവിന് മാത്രമാകുക, വേറെ ആർക്കും അത് ഒരിക്കലും അർപ്പിക്കുവാൻ പാടില്ല. ഈ ആരാധനയുടെ വിഷയം മാത്രം പറഞ്ഞാൽ മൂന്നും ഒന്നേ ആവുന്നുള്ളൂ, മൂന്നിൽ രണ്ടും വേറെ ഉണ്ട് എന്നാണ് അവരുടെ വാദം. ആരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ? ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഒരു ത്രിവേദത്തെ മാറ്റിമാറ്റിയിരിക്കുകയാണ് തൗഹീദിനെ. അടിമത്തം, അനുസരണം, ആരാധന, ഈ മൂന്നും അപ്പൊ ശരിയായല്ലോ അള്ളാഹുവിന്റെ. അപ്പൊ ഏകത്വമായി വേറെ ആർക്കും പാടില്ല. വാസ്തവത്തിൽ ഇത് ഇസ്ലാമിന്റെ വിഷയമല്ല, ഇതൊരു പുതിയ പാർട്ടി, ഒരു പുതിയ വിഷയം അവതരിപ്പിച്ചിരിക്കുക. ഇസ്ലാമിന്റെ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഈ പുതിയ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കും മുസ്ലിമാകാൻ സാധ്യമല്ല. എന്താണ്, അവരും ഇവിടെ വേറെ പലരെയും അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്? സാധ്യമല്ല. വേറെ ആരെയും അനുസരിക്കാൻ പാടില്ലെന്നുള്ള അടിസ്ഥാനം ഉറപ്പിച്ചിട്ട് അതിൽ നിന്ന് ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്ന് പറയാം. ഒരുപാട് പ്രശ്നങ്ങൾ. എന്താണ്, ഈ പഞ്ചായത്ത് ഗവൺമെന്റിനോട് അച്ചടക്കം പാലിച്ചാൽ, ഈ ഗവൺമെന്റിന്റെ ഭരണനിയമങ്ങൾ സ്വീകരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായിപ്പോ എന്നാണ് അവരുടെ വാദം. അവർ ചോദിച്ചിട്ടുണ്ടോ അത് അനുഷ്ഠിക്കാൻ കഴിയോ? സാധ്യമല്ല. അങ്ങനെ ഇനി ഇസ്ലാമിലല്ലോ ഇല്ല അനുസരണം എന്ന അർത്ഥം വെച്ചത് ഇനി വന്ന കുഴപ്പങ്ങളൊക്കെ ഇതിൽ കുത്തിച്ചിരുവാൻ വേണ്ടിയാണ്. അപകടമാണ്. അങ്ങനെ ഇസ്ലാമിലില്ല. ഉദ്യോഗം പാടില്ലാതെ അവർ പറഞ്ഞു. എന്താ കാരണം? ഈ സ്ഥാപക നേതാവ് മരിച്ചുപോയ മുഹമ്മദ് ഹജിയോട് നേരിൽ ചോദിച്ചതാണ് എന്ത് ഉദ്യോഗം പാടില്ലാന്ന് പറയാൻ എന്താ കാരണം. അപ്പോൾ പറഞ്ഞു, ഏതൊരു ഉദ്യോഗത്തിനും പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, ആ നിയമങ്ങൾ അനുസരിക്കാൻ നോക്കുമോ, മാത്രമല്ല മേലുദ്യോഗസ്ഥന്റെ കൽപ്പനകളൊന്നും അനുസരിക്കേണ്ടി വരുമല്ലോ. അത് എന്താണ് വാദം? കഴിഞ്ഞോ? കഴിയാൻ പറ്റുമോ? ഈ ആദ്യം കൊണ്ടുവന്ന ആദ്യ കാലങ്ങളിൽ അവരിൽ പലരും ഉദ്യോഗം രാജ്യവെച്ചതായി അറിഞ്ഞിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ട് സമ്പാദിച്ച സർട്ടിഫിക്കറ്റ് കീഴ്ക്കളഞ്ഞതായും പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് രഹസ്യമായി പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികളെ പുറത്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ കാര്യമായിട്ടാണ് അന്നുണ്ടായിരുന്നത്. പക്ഷെ ആ തുടങ്ങിയ കാലത്ത് നേതാക്കന്മാരെല്ലാം പോയതിനു ശേഷം ഇപ്പോൾ പുതിയ ആളുകൾ വന്നിരിക്കുന്നത് ഉദ്യോഗത്തിന് വേണ്ടി ചൈതക്കാലം പിടിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത്. ഒരു കാര്യം പറഞ്ഞിട്ട് ആ പറഞ്ഞവര് തന്നെ അതിന് ഇവരും ചെയ്താൽ പിന്നെ അതിനെന്താണ് വിലയുള്ളത്? ഇതിന് പുറമെ ഒരു കാര്യം ചിന്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കേട്ട അന്ന് പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയത്, ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളാരും ഒരു ഉപയോഗത്തിന് പോകാതെ ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ അവസ്ഥ അവിടെ ഉണ്ടാവും. മഹാഭയങ്കരം കൂടെ അതിന് ഭയങ്കരമായ അവസ്ഥയിലാണ് ഇതുകൊണ്ട് എനിക്ക് ഉദ്യോഗത്തിന്റെ ആവശ്യക്കാർ യാതൊരു വഴിയില്ല. അതിനെപ്പറ്റി എന്റെ പ്രശ്നം എൽപിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവനാണ് ഞാൻ. ഇത് ഞാൻ എന്ത് ഉപയോഗാശിക്കാനാ? പക്ഷെ ഈ സമുദായം അങ്ങനെ ആകാൻ പറ്റില്ലാതെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞാൽ ഉദ്യോഗത്തിൽ മുസ്ലിങ്ങൾ കടന്നുകൂടണം എന്ന് തന്നെയാണ് എന്റെ ആ വിശ്വാസം. അപ്പോ ഉദ്യോഗം പാടില്ല എന്ന് പറയുന്ന ഈ ചിന്താഗതി ഇസ്ലാമിക മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായി. ഉദ്യോഗം പാടില്ലെന്നിവർ പറയുന്നതിന്റെ അടിസ്ഥാനം എന്തെന്ന് ഞാൻ നോക്കി. അപ്പോൾ മറുപടി കിട്ടിയത് ഇബാദത്തിന്റെ അർത്ഥം അനുസരണം എന്താണ്? അപ്പോൾ അള്ളാഹുവിനെ മാത്രം അർപ്പിക്കേണ്ടതായ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെച്ചാൽ എന്ത് വരും? ഇവർക്ക് ഉദ്യോഗം പാടില്ലെന്നും മറ്റു പലതും വരും. അങ്ങനെ ഇസ്ലാം ദീനിന്റെ ലാളിത്യം മാറി വളരെ അപ്രായോഗികവും അസാധ്യവുമായ ഒന്ന ഒരു സിദ്ധാന്തമായി മാറും. ഇതൊക്കെ വളരെയധികം അപകടങ്ങൾക്ക് കാരണമായ ഒന്നാണ് വിഭാഗത്തിന് അനുസരണമെന്ന അർത്ഥം വെച്ചത്. ഞാൻ അന്ന് ആലോചിച്ചു, എന്താണ് നമ്മളുടെ ആൾക്കാർക്ക് മനസ്സിലാക്കാത്തത്? ഉദ്യോഗം പാടില്ലാത്തവർ പറഞ്ഞത് വളരെ വലുതായി അറിയപ്പെട്ടൊരു വിഷയമാണ്. അവിടെ എന്താണ് ആളുകൾ ചിന്തിക്കാത്തതെന്ന് എനിക്ക് വലിയ അത്ഭുതം തോന്നി. നമ്മുടെ സമുദായത്തിൽ വളരെ കാര്യമേടുമുള്ള സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന മുന്നിലന്മാരും ചിന്തകന്മാരുമായ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാത്തത് എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അത്ഭുതം തന്നെയാണ്. എന്നിട്ട് പലരും ഈ പുതിയ പാർട്ടികൾ പല വിധത്തിലും പ്രോത്സാഹിപ്പിക്കുകയും പലരും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതും ഞാൻ കണ്ടു. എന്തെങ്കിലും ഒരു കാലത്ത് ഇവർക്ക് മനസ്സിലായിക്കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഒറ്റക്കാണ്ട് അറിയണം ഇത് തെറ്റാണ്. ഈ കൂട്ടർ ഈ സമുദായത്തിന്റെ അപകടം നടത്തി വെക്കുന്നുണ്ട്. അതാണ് പ്രധാനത്തിന് അനുസരണം അർത്ഥം വെക്കാൻ പറ്റുകയില്ല. അതിനേക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു വാചകം ഞാൻ പറയുന്നു. സഹോദരന്മാർ എഴുതിയിട്ടു, പ്രവാചകനെ അനുസരിച്ചവൻ മുസ്ലിം, പ്രവാചകനെ ഇബാദത്ത് ചെയ്തവൻ കാഫിർ. എത്ര തെളിഞ്ഞൊരു പരമാർത്ഥം. പ്രവാചകനെ അനുസരിച്ചെന്ന് വെച്ചാൽ പ്രവാചകൻ പറഞ്ഞത് കേൾക്കലുണ്ട്, അനുസരിച്ചവൻ മുസ്ലിമാണ്. പ്രവാചകനെ ഇബാദത്ത് ചെയ്തവനാണ് കാഫിറുമാണ്. അത്ര വലിയ വ്യത്യാസം. സ്വർഗവും നരകവും തന്നതുപോലെയുള്ള വ്യത്യാസം, രാവും ഭവനും തന്നതുപോലെയുള്ള വ്യത്യാസം. എന്നിട്ട് ഇബാദത്തിന് അനുസരണമെന്ന് അർത്ഥം നോക്കും. എന്താണ് ഈ ആളുകൾ ഇത്രത്തോളം ആലോചിക്കാത്തത്? പക്ഷേ ചുരുക്കം പറയട്ടെ, പിന്നെ പറയുന്നത് അടിമത്തം എന്നുള്ളതാണ്. ഇയാക്കന എന്നത് അല്ലാഹു നിനക്ക് മാത്രം ഞങ്ങൾ അടിമപ്പെടുന്നു, നിന്ന് മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, നിന്ന് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇങ്ങനെ മൂന്ന് വിഷയം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യമായി അവിടെ മറ്റൊരു കാര്യം ഉണർത്താനുണ്ട്. ഈ മൂന്ന് വിഷയം വിമാനത്തിന് മൂന്ന് അർത്ഥം കൊണ്ട് മൂന്നും കൂടെ പരിഗണിക്കണമെന്നാണല്ലോ. ആ കുട്ടിയുടെ ഒരു തസീമു ഖുർആൻ എന്ന പേരായ ഒരു ഖുർആൻ വ്യാഖ്യാനമുണ്ട്. മലയാളത്തിൽ അച്ചായി കഴിഞ്ഞിരുന്നു തസീമു ഖുർആൻ. അതിൽ പറയുന്നത് ഇജാസാഹിബ് അടുത്ത് വിശദീകരണത്തിൽ പറയുന്നു, ഇബാദത്തിന് അടിമത്തം അനുസരണം ആരാധന ഇതിന് മൂന്നാസം കൊണ്ട് മൂന്നിലൂടെ കണക്കിലെടുക്കേണ്ടതാകുന്നു എന്ന്. ഇവിടെ വലിയൊരു അത്ഭുതം പറയാതെ ലോകത്ത് ഇതുവരെ ഒരു മനുഷ്യൻ പറയാത്ത വിഷയമാണ് എന്നാണ്. പദങ്ങൾക്ക് ഒന്നിലധികം അർത്ഥം കൊണ്ടുള്ളത് അറബി ഭാഷയിൽ സാധാരണയാണ്, ധാരാളം അങ്ങനെ കാണാം. എന്നാൽ അതാത് സ്ഥലങ്ങളിൽ എന്താണ് യോജിക്കുന്നതെന്ന് നോക്കി അത് വെക്കുകയല്ലാതെ എല്ലാവർക്കും ഉദ്ദേശിക്കുക എന്ന് ലോകത്ത് ഇതുവരെ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല, മനുഷ്യൻ പറഞ്ഞിട്ടില്ല. പറയാൻ സാധ്യമല്ല. അത് എന്നു മാഗി എന്ന് പറയും വ്യാകരണശാസ്ത്രം അറബി എന്നു മാഗി. അതിനതിനെപ്പറ്റി വലിയൊരു വിശ്വസിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം അർത്ഥങ്ങളുള്ള പദങ്ങൾ വന്നാൽ അതാത് സ്ഥലത്ത് യോജിക്കുന്ന അർത്ഥം വെക്കുകയല്ലാതെ എല്ലാം കൂടി വെക്കാൻ പറ്റുകയില്ല എന്ന്. ഇവിടെ പറഞ്ഞ മൗദൂദി സാഹിബ് പറഞ്ഞത് മൂന്നർത്ഥമുണ്ട്, മൂന്നും പേർ പരിഗണിക്കുന്നു. ആ സംബന്ധം എന്നാ ഞാൻ പറയും. കുഫാർ എന്ന വാക്കിന് എന്താ സാധാരണ എല്ലാവരും മനസ്സിലാക്കിയ അർത്ഥം? സത്യം നിഷേധികൾ എന്നാണ് കുഫാർ. എന്നാൽ സത്യത്തിന് നിഷേധികൾക്ക് നരകം എന്ന് അനേക സ്ഥലങ്ങളിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുഫാർ എന്ന വാക്കിന് പരിശുദ്ധമാകാതെ ഒരു സ്ഥലത്ത് കർഷകന്മാരും അർത്ഥം വന്നിട്ടുണ്ട്. എന്നാൽ ആദ്യ ദിവസം കപത്തോ കുഫാറിൽ നരകമെന്ന് പറഞ്ഞിടത്ത് കർഷകന്മാരെ ഉള്ളിൽ നരകം കണ്ടെത്തുമോ? പറ്റൂടാസമാണ് പറഞ്ഞത്. ഈ മഹാനായ മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദം. അയാൾക്കാണ് മനുഷ്യന്ന പരിശോധനം ഭാഷ അറിയുന്നവരുമായ പണ്ഡിതന്മാരെ കേരളത്തിലുണ്ട് പാർട്ടി. അവരും അതേക്ക് പറഞ്ഞു ഇതെന്തൊരത്ഭുതം. ശരിയല്ല, തനിച്ച പേര്. അപ്പൊ എന്താ പറയുന്ന അർത്ഥം? ശരിയല്ല, തനിച്ച പേര്. അപ്പൊ എന്താ പറയുന്ന അർത്ഥം? അത് വളരെ ലളിതമാണ്, വളരെ വ്യക്തമാണ്. അള്ളാഹുവിന് മാത്രമായിരിക്കേണ്ടതും വേറെ ആർക്കും ലംഘിക്കുന്ന അനുവദിക്കാൻ പാടില്ലാത്തതുമായ വിഷയം എന്താണോ അതാണ് ഭാഗത്തിന്റെ അർത്ഥം. ആരാധന ആരാധന അനുസരണം എന്നത് അങ്ങനെയല്ല. അത് അള്ളാഹുവിന് മാത്രമാകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവരും ഇപ്പൊ മാത്രം പറയുന്നതാണ്. പലരെയും മനുഷ്യർക്കോ നിർബന്ധമായി കുറാനിൽ കൽപ്പിച്ചൊരു ഭാഗം, അനുവദിച്ചത് ഓരോ ഭാഗം. നിരോധിച്ചതുണ്ട് അത് വേറെ വിഷയം. ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുസരണം നിരോധിച്ചതും അനുവദിച്ചതും കൽപ്പിച്ചതുമൊക്കെയായി മാറുന്നത്. എന്താ വിഷയം? ഒരു നല്ല കാര്യം കൽപ്പിച്ചു, അത് ചെയ്യാൻ വന്നത് അനുസരണം. ആ വിഷയമാണ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഒരു തെറ്റായ കാര്യം കൽപ്പിച്ചു, എന്നാൽ അത് ചെയ്യരുത്. അന്യായമായ ഒരാളെ ഒന്ന് അടിക്കാൻ കൽപ്പിച്ചു, മറ്റേ ആര് നടത്തും ചെയ്തു. എന്നാൽ അവിടുത്തെ എന്തായി? അവന് ഹാബിയായി. എന്നാൽ ഈ ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ കാരണം അവൻ കാഫറായി. അന്ന് ഇസ്ലാമിലുള്ളതല്ല, അത് അവരുടെ പാർട്ടിയിലുള്ള ഉറപ്പാണ്. എന്നാൽ നിങ്ങൾക്കിന് ശുദ്ധീകരിക്കാൻ കൽപ്പിച്ചാലോ അതനുസരിച്ച് അവൻ കാഫറാണ്. ശരി, അതനുസരിച്ചാണ് കാഫറാണ്. എന്തുകൊണ്ടാണ് കാഫറായത്? അനുസരിച്ച് എന്നുള്ളത് കൊണ്ടാണ് അവിടെ കാഫറായത്? അല്ല, പിന്നെ ആ വിഷയം എങ്ങനത്തേതായതുകൊണ്ടാണ് കാഫറായത്. എന്തുകൊണ്ട്? ആരും കൽപ്പിക്കാതെ ഒരാൾ സമരസ്ഥാനം ചെയ്താലോ കാഫറാവില്ലേ? അതുപോലെ അത്രമാത്രം വേറെ ആവുന്നില്ല. അതിന്റെ ഒരു വിശേഷം, അത്ഭുതകരമായ വിശേഷം പറയാനുണ്ട്. പറയാം, എന്താണ്? ഒരു നിർബന്ധിക്കുന്ന സ്വഭാവത്തിനുള്ള കൽപ്പിക്കാണ്. ചെയ്തിട്ടില്ലെങ്കിൽ കൊന്നു കളയും. അങ്ങനെയുള്ള ഭീഷണി ഉണ്ടായാൽ അവിടെ അത് ചെയ്യുന്നത് അനുവാദമാണ്. അത്ഭുതമല്ലേത് അനുവാദമാണ്. ഈ സുജോഗി നിന്നെപ്പോഴും സുജോഗിക്കുകയിൽ മനുഷ്യൻ കാഫറാകുന്ന കാര്യമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ, ഈ ഭീഷണി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ചെയ്യുന്നതിന് അനുവദിച്ചിരിക്കുന്നു. നോക്കണം. അപ്പോൾ അനുസരണം വന്നതുകൊണ്ട് കുറ്റം കുറ്റമല്ലാതെ ആകുന്ന സ്വഭാവമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതാണ് അനുസരണത്തിന്റെ. പിന്നെ അടിമത്തത്തിന്റെ കാര്യം. അടിമത്തം എന്ന് ഉണ്ടാകത്ത എന്ന വാക്കിന് അർത്ഥമുണ്ടോ അത് നോക്കാൻ പോകുന്നു. അത് ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമകളെ വെക്കുമോ? പുരുഷനുണ്ടാവുമല്ലോ. നബിക്ക് അടിമകൾ ഉണ്ടായിരുന്നു. അള്ളാഹു അനുവദിച്ച കാര്യമാണ് ആ അടിമകളുമായി ഇടപെട്ടിട്ട് അടിമകളെ സൈനിക്കത്ത് കേട്ടോ. അതിനാണ് ഈ നബിക്ക് ഇബ്രാഹിമിന്റെ കുട്ടി വിളിച്ചത്. കുഞ്ഞി അപ്പുറം കൊണ്ടു വെക്കാൻ അടിമകളുടെ മേലെ തല. അത് മുഖേന ഇബ്രാഹിം എന്നൊരു കുട്ടി നബിക്ക് ജനിച്ചു. ഇത് ലോകം മുഴുവൻ അറിയുന്ന ഒരു പച്ചപരമാർത്ഥമാണ്. അത് അടിമകളെ അനുവദിച്ച് നിരോധിച്ചതാണെങ്കിൽ ഇതിങ്ങനെ വരാൻ തീർച്ചയുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് അടിമത്വം എന്നുള്ള അർത്ഥം ഉണ്ടാക്കുന്ന പറയാനേ പറ്റില്ല. അത് എന്തെങ്കിലും അടിച്ചു ചേർത്തിട്ട് ഇങ്ങനെ ഇതിയും നടത്തി ആ മനുഷ്യൻ മനുഷ്യന്റെ അടിമയായാൽ കാഫിറ് മുശ്രിക്ക് എന്ന് അവർ തീരുമാനിക്കും ചെയ്തതെന്നും അദ്ദേഹിച്ച് ഇസ്ലാമിന്റെ അദ്ദേഹിച്ച് ഉള്ളിലുള്ള അവസാനല്ല അതിന്റെ പുറത്താണ് ഞാൻ ശരിക്കും പറയുന്നു. തൗഹീദ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നിലവിലുള്ള മൂന്ന് വിധം ചിന്താഗതികളെ ഞാൻ പരാമർശിച്ചു. ഒന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വേറെ ആരെയും ആരാധിക്കാതിരിക്കുക. അതാണ് മുജാഹിദികളുടെ വിശ്വാസം, മുസ്ലിങ്ങളുടെ വാസ്തുവിശ്വാസം അതാണ്. പിന്നെ അള്ളാഹു മാത്രമാണ് സ്രഷ്ടാവ്, വേറെ സ്രഷ്ടാവില്ല എന്ന് വിശ്വസിക്കുക. അത് ഈ നാട്ടിലുള്ള സുന്നികളുടെ വാദമാണ്. അത് ഇസ്ലാമിന്റെ അടുത്ത് വരുന്നില്ല. അത് അവരെയുള്ള ഒന്നാണ്. രണ്ട്, മൂന്നാമത്തത് അനുസരണം, അടിമത്തം, ആരാധന, മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമാകുക, വേറെ ആർക്കും ഈ മൂന്നും പാടില്ല. അത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദവുമാണ്. ഇങ്ങനെ നിർഭാഗ്യവശാൽ ഇസ്ലാമിന്റെ ഏറ്റവും കേന്ദ്രബിന്ദുവായ തൗഹീദ് ഇന്ന് ശിഥിലമാക്കപ്പെട്ടിരിക്കുന്നു. മഹാവസ്ത്രന്റെ ഈ യാഥാർത്ഥ്യം മനസ്സിലായവൻ അത് പറയാതിരിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കും തന്നിട്ടുള്ള മുന്നറിയിപ്പ് അനുസരിച്ച് മുൻ സമുദായങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതുപോലെയുള്ള സർവ നാശങ്ങളും വിശ്വാസ പിഴവുകളും ഈ സമുദായത്തിലും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. എന്നാൽ ആ തരത്തിലുള്ള മിക്ക കാര്യങ്ങളും ഇവിടെ നടന്നു കഴിഞ്ഞു. പറ്റില്ല ക്രിസ്ത്യാനികളുടെ എത്രയോളം അതിപ്പോ എന്താണ് ഈസാനി പഠിപ്പിച്ചതെന്നത് വ്യത്യാസമാണ്. ഈസാനി പറഞ്ഞത് സ്വസ്ഥമായ ദൈവത്തെ മാത്രം ആരാധിക്കുക. അള്ളാഹു എന്റെ റബ്ബാണ്, എന്റെ സ്വസ്ഥാവും രക്ഷിതാവുമാണ്, നിങ്ങളുടെയും സ്വസ്ഥാവും രക്ഷിതാവും അള്ളാഹുമാണ്, ഫാമിലി അവനെ മാത്രം ആരാധിക്കുക എന്നാണ് ഈസാനി പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തായി ചെയ്യുന്നു? അവർ ഈസാനിയെ തന്നെ ആരാധിക്കുന്നു. ഏർപ്പെട്ടി നോക്കുക, അതൊന്നൊരു പാടുമാറ്റം. അതുപോലെയുള്ള അവസ്ഥ ഈ സമുദായത്തിനും മറ്റൊരു പ്രകാരത്തിൽ അനുഭവപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. സംഗതി വളരെ അപകടത്തിൽ നമ്മുടെ മകരംഗം ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് ലഭിച്ച ഇതൻ മാത്രമല്ല, അതിന് മുന്നിൽ സർവപ്രവാചകന്മാരും കൊണ്ടുവന്നിട്ടുള്ള ഇസ്ലാമിയും ആകെ അനുകൂലപ്പെടുത്തി സങ്കീർണമാക്കി തീർത്തിരിക്കുന്നു. ഈ ദുരവസ്ഥയെപ്പറ്റിയുള്ള എന്റെ ദുഃഖം ഈ പ്രസംഗത്തിലൂടെ ഞാൻ സർവ മനുഷ്യരെയും അറിയിക്കുന്നു. എവിടെയാണ് പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള മതം? ഇവിടെ ഇന്ന് സമുദായത്തിൽ നിലവിലുള്ളതെന്ത് വളരെ വസ്തുതകരമായ ഒരു സ്ഥിതിയിലാണ് സമൂഹം നീങ്ങുന്നത്. പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും ഉടയവൻ പരശതമ്പുര നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉടനെ മായാന്റെ കൊണ്ടിരിക്കുന്നതിലാകെ ആവശ്യം ബലിയെ പറയുക, ലോകത്തോട് പറയുക, മായാണ്ടിക്കുന്നതി എന്റെ അമ്മ നിങ്ങളെ വെളിവെക്കുകയില്ല. ലൈരാജാവിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ. നിങ്ങൾ എന്റെ അമ്മനോട് പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ടാണ് ഈ ലോകം ഈ നിലയിൽ നിൽക്കുന്നത്. ഇതെന്ന് വെച്ചാലിപ്പോ എല്ലാവരും അങ്ങനെയല്ല, കുറെ പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ ലോകം ഇങ്ങനെ മുമ്പേറുന്നു, സുഖവും ദുഃഖവും ഇടകലർന്ന അവസ്ഥയിൽ. എല്ലാവരും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നുവെങ്കിൽ ഈ സ്ഥിതിയിൽ നിന്നും വളരെ ഏറെ വളരെ കൂടുതൽ സുഖകരവും ആനന്ദകരവുമായ ഒരു സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇനിയൊരു കാലം വരും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒറ്റ മനുഷ്യനും ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒരു കാലം. അന്നാണ് യോഗം അള്ളാഹു നശിപ്പിക്കുന്നത് കേട്ടോ. സൂര്യൻ ഊതുവാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന കാത്തുകൊണ്ടിരിക്കുന്ന ഇസ്രാഹീം എന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സിന് ഊതാൻ കൽപ്പന കൊടുക്കുന്നതും ഊരിയിട്ടും ലോകം മുഴുവൻ നശിപ്പിക്കുന്നത് ആ സമയത്താണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒറ്റ അവർ ഉണ്ടാകാത്ത സമയത്ത്. ഇപ്പോൾ കുറെ പേര് അവിടെവിടെങ്കിലും ഉണ്ട്. അതുകൊണ്ട് അല്പം സുഖവും ഒരുപാട് ദുഃഖവുമായി ലോകം ഇങ്ങനെ നീങ്ങുന്നു. പ്രാർത്ഥന അതിമഹത്തായ വിഷയം. എല്ലാ സമയത്തും മനുഷ്യൻ എല്ലായ്പ്പോഴും യാതൊരു പ്രയാസവും കൂടാതെ കേട്ടോ, യാതൊരു വിലയുള്ള ഒരുക്കവും ആവശ്യമില്ല. അതിലെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാവുന്ന ഒരു മഹത്തായ ആരാധനയാണെന്ന് പ്രാർത്ഥന കേട്ടോ. അള്ളാഹുവേ രക്ഷിക്കണേ എന്നുള്ള ആ മാനസിക അവസ്ഥ, വികാരം, അതാണ് ആരാധന. അത് അള്ളാഹുവിനോട് മാത്രമാകണം, വേറെ ആരോടാകരുത്. ആരോടാകരുത്. ഏത് മൂർച്ചക്കാരും ഏത് ദിവ്യന്മാരും സിദ്ധന്മാരും പുണ്യാത്മാക്കളും എല്ലാം അവരെ നോട്ടെ, അവരോടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം നിത്യ നൂതനമാകുന്നു, സനാതനമാകുന്നു, പുരാതനവും പുരാതനവുമാകുന്നു. എല്ലാ പ്രവാചകന്മാരും അതാണ് പഠിപ്പിച്ചത്. എന്നാൽ എല്ലാ സമുദായങ്ങൾക്കും പറ്റിയ സർവ തെളിവുകളെക്കാൾ തെളിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗുരുതരമായ തെളിവുകളാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയത്തിൽ നിന്ന് ആളൊക്കെ പറ്റി. ഈ ലോകത്തിൽ വന്ന സർവപ്രവാചകന്മാരും ഈ വിഷയമാണ് അന്യമായി മനുഷ്യരോട് പറഞ്ഞത്. എന്നാൽ എല്ലാ സമുദായത്തിലും അതിൽ വിന്യസിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, സംഗതി വളരെ മോശമാണ്. അതിനേക്കാൾ വലിയ മോശം ആ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന അവസ്ഥയിലാണ് മത നേതാക്കന്മാരും പണ്ഡിതന്മാരും നീങ്ങുന്നത് കേട്ടോ. ഒരു മുസ്ലിയോട് പ്രശ്നമൊക്കെ ഒരു കഥകൾ കൊടുത്തു കളപ്പൊക്കെ കളവാണ്. നമ്മുടെ പഴയ തോടി വരുന്നു എന്നിട്ട് കുറെ ആളുകൾ രക്ഷപ്പെട്ടു, കുറെ ആളുകൾ മുങ്ങി മരിച്ചു. രക്ഷപ്പെട്ടവർ നമ്മളൊക്കെ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചവരാകുന്നു, നശിച്ചവർ അള്ളാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുമാകുന്നു. മുസ്ലിമേടെ വേണം കൂട്ടുകൾ വളർത്താം. നമ്മൾ എന്തെങ്കിലും വേണ്ടത് വളരെ ഭയങ്കരമായ ഒരു അവസ്ഥ. എനിക്കതും എനിക്കതിനെ പറ്റി ഇതൊക്കെ ഒന്ന് മനസ്സിലായപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നില്ല. മഞ്ഞേറിയ ബസ് സ്റ്റാൻഡിൽ ആളുകൾ കയറി നിറഞ്ഞാണ് ബസ്സിലേക്ക്. ഒരു മനുഷ്യന്റെ സൂത്രശാലിയായ ഒരു മനുഷ്യന്റെ നേർച്ചയാണെന്ന് പിടിച്ചു നോക്കി. യാത്രക്കാരെല്ലാവരും വയസ്സന്മാരും പെണ്ണുങ്ങളും രോഗികളും ഉൾപ്പെടെ എല്ലാവരും ഒഴിച്ചു നിന്ന് യാത്ര ചെയ്ത് ഈ ആ നേർച്ചയാടുന്നതിനുള്ള ആദരവ് നിമിത്തം കുറെ ദൂരെ പോയി ആട്ടിന് ബസ്സിൽ നിന്ന് താഴെയാക്കിയപ്പോൾ എല്ലാവരും തിരിഞ്ഞു യാത്ര ചെയ്തു. കേൾക്കുന്നു എവിടെ എത്തിയിരിക്കുന്നു. ഈ അള്ളാഹു അല്ലാത്തവരെയുള്ള പ്രാർത്ഥന മനുഷ്യന്റെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു. അത് ഭയങ്കരമാണ് സഹോദരൻ സഹോദരങ്ങളെ. നമ്മുടെ സമുദായത്തിന്റെ കാര്യം അത് ഭയങ്കരമാകുന്നു, അതിദയനീയമാകുന്നു. അതുകൊണ്ട് ഇവരെ ഉണർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം പോലെ ഒരു പുണ്യ സമരം വേറെ അതൊന്നുമില്ല. ഈ അപകടത്തിന് ഈ ചിന്താകുഴപ്പത്തിന് വിശ്വാസത്തിലെങ്കിൽ വിട്ടുപോയിട്ടുള്ള ആളുകളെ അവരെ ഉണർത്തുക അവരുടെ നിലപാടിന്റെ അപകടമില്ല കേട്ടോ. എന്നാൽ എവിടെ എത്തിയിരിക്കുന്നു പാട് നമ്മളെന്തെങ്കിലും വേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാതെ ഇരിക്കാൻ എന്താ പ്രയോജനം? ആരാണ് സ്വീകരിക്കാൻ പോകുന്നത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞു പറയണമെന്നുള്ള നമ്മളോട് കൽപ്പിച്ചതാണ്. അത് ആ കർമ്മ നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കൊക്കെ, അള്ളാഹു അതിൽ നിന്ന് അനുഗ്രഹിച്ചവർക്കൊക്കെ, അഥവാ അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം ആശിക്കുന്നവർക്കൊക്കെ അത് ഫലപ്പെട്ടെന്ന് വരാം. നമുക്ക് നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ആളുകളെ അള്ളാഹു ബോധവാന്മാരാക്കട്ടെ. നമ്മളുടെ ബാധ്യത നിറവേറ്റുവാനുള്ള സൗകര്യവും അനുസരിക്കാനുള്ള സന്നദ്ധതയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ واغفر لنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين فإنك برياسون دو أدون دو جاءت تسكال مدوا دو إن شاء الله ودود وغسر انك تغيان انجل نمتون تدران